SBS റേഡിയോ വാർത്തകളും വിശേഷങ്ങളും അതിനപ്പുറവും നമ്മുടെ മാതൃഭാഷയിൽ വർത്തമാനങ്ങൾക്ക് ഒരു വേദി sbs.com.au/malayalam.
നമസ്കാരം, ശ്രീ അബ്ദുൾ സലാം. ഇപ്പോൾ ഇന്ത്യയിൽ ഡിമോണിറ്റൈസേഷന്റെ നോട്ട് അസാധുവാക്കിയത് ഇന്ത്യക്കാർക്ക് മാറിയെടുക്കാനുള്ള കാലാവധി December 30 അവസാനിച്ചു. എങ്കിൽ പോലും പ്രവാസികൾക്ക് അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തായിരുന്നവർക്ക് കൂടുതൽ ഒരു കാലാവധി, ഒരു ഇളവ് റിസർവ് ബാങ്ക് അനുവദിച്ചിട്ടുണ്ടല്ലോ. അതിന്റെ വിശദാംശങ്ങൾ ഒന്ന് വിശദീകരിച്ചു തരാമോ?
അതെ, ഇന്ത്യക്ക് ഈ ഇപ്പൊ November 9 മുതൽ December 30 വരെ രാജ്യത്തിനകത്ത് ഇല്ലാതിരുന്ന ആളുകൾക്കും ഈ സമയത്ത് രാജ്യത്തിന് പുറത്തായിരുന്ന നോൺ റെസിഡന്റ് ഇന്ത്യൻസിനും ചില ഇളവുകൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇപ്പൊ പ്രഖ്യാപിച്ചിട്ടുണ്ട്. November 9 മുതൽ December 30 വരെ രാജ്യത്ത് ഇല്ലാതിരുന്ന ആളുകൾക്ക് 2017 March 31 വരെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തെരഞ്ഞെടുക്കപ്പെട്ട ഓഫീസുകളിൽ, അതായത് മുംബൈ, ഡൽഹി, ചെന്നൈ, കൊൽക്കത്ത, നാഗ്പൂർ എന്നീ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഓഫീസുകളിൽ പോയി കറൻസി തരത്തിൽ പഴയ നോട്ടുകൾ മാറ്റിയെടുക്കാവുന്നതാണ്. ഇതിന് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല, ഒരു തവണ മാത്രമേ മാറ്റിയെടുക്കാനായിട്ട് കഴിയൂ, പക്ഷെ എത്ര തുക വേണമെങ്കിലും മാറ്റിയെടുക്കാം. അതുപോലെ ഈ പർട്ടിക്കുലർ പീരീഡിൽ രാജ്യത്തിന് പുറത്തായിട്ടുള്ള നോൺ റെസിഡൻസ് ഇന്ത്യൻസ് NRI കസ്റ്റം പ്രവാസി ഇന്ത്യക്കാർക്ക് June 30 വരെ ഇത്തരത്തിൽ കറൻസി മാറ്റിയെടുക്കാൻ കഴിയും. പക്ഷെ ഇത്തരത്തിൽ NRI കസ്റ്റമേഴ്സിന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫെമ നിയമങ്ങൾ അനുസരിച്ച് 25,000 രൂപ വരെ മാത്രമേ ഇത്തരത്തിൽ മാറ്റിയെടുക്കാനായിട്ട് കഴിയൂ. ഇവർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മേഖലാ ഓഫീസുകളിൽ പോകുന്ന സമയത്ത് അവരുടെ ID പ്രൂഫ്, ആധാർ അല്ലെങ്കിൽ വോട്ടേഴ്സ് ID പോലുള്ള ഏതെങ്കിലും ഒരു ID പ്രൂഫ്, അതുപോലെ ഈ പർട്ടിക്കുലർ പീരീഡിൽ ഇവർ രാജ്യത്തിന് പുറത്തായിരുന്നു എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള അവരുടെ ഒറിജിനൽ പാസ്പോർട്ട്, ഇതിനു മുമ്പ് പണം ഇത്തരത്തിൽ മാറ്റിയെടുത്തിട്ടില്ല എന്നുള്ളതിന്റെ തെളിവ്, അതായത് ഇതിനു മുമ്പ് ഈ പഴയ നോട്ടുകൾ, കറൻസി നോട്ടുകൾ മാറ്റിയെടുത്തിട്ടില്ല എന്നുള്ളതിന്റെ നോൺ എക്സ്ചേഞ്ച് തെളിവ്, അതുപോലെ തന്നെ ഇവർ പുറത്തുനിന്നും ഇന്ത്യയിലോട്ട് വരുന്ന സമയത്ത് എയർപോർട്ടിൽ കസ്റ്റംസ് ഭാഗത്തിന് മുന്നിൽ അവരുടെ പഴയ നോട്ടുകൾ കാണിച്ച് ഒരു ഡിക്ലറേഷൻ എഴുതി അതിനകത്ത് സീൽ വാങ്ങിക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള കസ്റ്റംസ് ക്ലിയറൻസ്, ഇത്രയും രേഖകളുമായി ഈ പർട്ടിക്കുലർ പീരീഡിൽ January 1 മുതൽ March 31 വരെ ഇന്ത്യയിൽ ഇല്ലാതിരുന്ന ഇന്ത്യക്കാർക്ക്, January 1 മുതൽ June 30 വരെ നോൺ റെസിഡന്റ് ഇന്ത്യൻസിന്, ഇവർ ഇത്തരത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മുംബൈ, ഡൽഹി, ചെന്നൈ, കൊൽക്കത്ത, നാഗ്പൂർ കാര്യാലയങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇവർക്ക് കറൻസി നോട്ടുകൾ മാറ്റിയെടുക്കാനായിട്ട് കഴിയും. ഇതാണ് ഇപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നോൺ റെസിഡന്റ് ഇന്ത്യൻസിനും ഇന്ത്യയിൽ ഇല്ലാതിരുന്ന ആളുകൾക്കും നൽകിയിരിക്കുന്ന ഇളവ്.
ഓക്കെ, അതിലിപ്പോ ഞാൻ ഒന്നുകൂടെ വ്യക്തമാകുന്നതിന് വേണ്ടി ഒന്നുകൂടെ ഒന്ന് പറയാൻ, ഇന്ത്യയിൽ ഇന്ത്യൻ പൗരന്മാർക്ക്, അതായത് ഇന്ത്യക്കാർക്ക് തന്നെ അവർ ഈ ഒരു November 9 മുതൽ December 30 വരെ ഇന്ത്യയിൽ ഇല്ലായിരുന്നുവെങ്കിൽ അവർക്ക് March 31 വരെ മാറ്റാം, പക്ഷെ അതിന് ലിമിറ്റ് ഇല്ല, എത്ര വേണമെങ്കിലും മാറ്റാൻ കഴിയും ഒറ്റത്തവണയായിട്ട്.
എത്ര വേണമെങ്കിലും ഒറ്റത്തവണയായി മാറ്റിയെടുക്കാം, ഒന്നിൽ കൂടുതൽ തവണകളായി മാറ്റാൻ കഴിയില്ല, ഒറ്റത്തവണയായി ലിമിറ്റ് ഇല്ലാത്ത രീതിയിൽ കറൻസി നോട്ടുകൾ എത്ര വേണമെങ്കിലും മാറ്റിയെടുക്കാം.
മറിച്ച് NRIസിനാണെങ്കിൽ June 30 വരെ കഴിയും, പക്ഷേ ഒറ്റ 25,000 രൂപ വരെ മാത്രമേ കഴിയും.
അത് നിലവിലുള്ള ശ്രമ നിയമങ്ങൾ അനുസരിച്ചുള്ള ഒരു പരിധിയാണ് ഇത്, 25,000 രൂപ. ആ പരിധിയിൽ മാറ്റങ്ങളൊന്നുമില്ല, പക്ഷെ അവർക്ക് June 30 വരെ മാറ്റിയെടുക്കാം.
അതിലൊരു സംശയമുള്ളത്, കാരണം ഫെമാ നിയമപ്രകാരം വിദേശത്ത് നിന്ന് കൊണ്ടുവരാൻ കഴിയുന്ന പണമാണെങ്കിൽ 25,000 രൂപ മാത്രമേ ഒരാൾക്ക് കൊണ്ടുവരാൻ കഴിയുള്ളൂ, അതുകൊണ്ടാണ് അത് പറയുന്നത്. മറിച്ചിപ്പോൾ എന്റെ കൈവശം നാട്ടിൽ കുറച്ച് പണം എന്റെ ലോക്കറിൽ ഉണ്ടായിരുന്നു, അതിന്റെ കീ എന്റെ കൈവശമായിരുന്നു, ഞാൻ ഈ ഒരു കാലഘട്ടത്തിൽ നാട്ടിലേക്ക് വന്നിട്ടില്ല, അങ്ങനെയാണെങ്കിൽ എനിക്ക് മറ്റൊരു ഓപ്ഷനും തന്നിട്ടില്ല. അതായത് ഇപ്പൊ നാട്ടിൽ എന്റെ കയ്യിൽ 100,000 രൂപയുടെ നോട്ടുകൾ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു, ഞാനത് ഒരുപക്ഷെ ലോക്കറിലെങ്ങാനും വച്ചിരിക്കുകയായിരുന്നു, June 30 മുമ്പ് ഇനി ഞാൻ വന്നു കഴിഞ്ഞാൽ എനിക്കത് മാറ്റിയെടുക്കാൻ ഒരു ഓപ്ഷനും RBI തരില്ല.
ഇല്ല, NRI കസ്റ്റമേഴ്സിന് RBI നൽകിയിരിക്കുന്ന ഏക ഓപ്ഷൻ എന്ന് പറയുന്നത് 25,000 രൂപ വരെ മാത്രമേ അവർക്ക് മാറ്റിയെടുക്കാനായിട്ട് കഴിയുള്ളൂ.
ഓക്കെ, ഈ കസ്റ്റംസിൽ നിന്നൊരു ഡിക്ലറേഷൻ വേണമെന്ന് പറയുന്നതിന്റെ ഒരു കാര്യം എന്താണ്?
അതായത് അത് ഈ രീതിയിൽ എന്താണ് പറയുക, മറ്റു കറൻസികൾ മാറ്റിയെടുത്ത് അല്ലെങ്കിൽ ഇല്ലീഗലായിട്ടുള്ള മെത്തേഡുകളിലൂടെ മാറ്റിയെടുക്കുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ്. അതായത് വിദേശത്തുള്ള ഒരു വ്യക്തി വിദേശത്തുനിന്നും വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന പണമാണ് ഇത് എന്ന് ഉറപ്പുവരുത്തുന്നതിനും, അത് ഇവിടെ വരുന്ന ഇതിനിടയിലായിട്ട് മറ്റ് ഇല്ലീഗലായിട്ടുള്ള മെഷേഴ്സ് ഒന്നും ഉണ്ടാവുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിനും വേണ്ടിയാണ് അവിടെ നിന്നും പുറപ്പെടുന്ന സമയത്ത് എമിഗ്രേഷൻ വിങ്ങിൽ അല്ലെങ്കിൽ കസ്റ്റംസ് അതോറിറ്റികളുടെ മുന്നിൽ അവർ പഴയ നോട്ടുകൾ കാണിക്കണം, എന്നിട്ട് ഡിക്ലറേഷൻ ഉണ്ടാക്കണം, ആ ഡിക്ലറേഷനകത്ത് സർട്ടിഫിക്കേഷനും വാങ്ങിക്കണം. അത് മറ്റു രീതിയിലുള്ള ഇല്ലീഗലായിട്ടുള്ള പണം കൈമാറ്റം ചെയ്യുന്ന രീതികളൊന്നും വരാതിരിക്കുക എന്നുള്ളൊരു മുൻകരുതലോടുകൂടി, ഇത്തരത്തിലുള്ള ഫ്രോഡുലന്റ് ആക്ടിവിറ്റികൾ ഒഴിവാക്കുക എന്നുള്ളൊരു മുൻകരുതലോടുകൂടിയാണ് RBI ഇത്തരത്തിലുള്ള ഒരു നയം സ്വീകരിച്ചിരിക്കുന്നത്.
അതായത് വിദേശത്ത് നിന്ന് വരുന്ന ഒരാളുടെ കയ്യിൽ കൈവശം പണമില്ലെങ്കിൽ പിന്നീട് നാട്ടിൽ വന്നിട്ട് മറ്റാരെങ്കിലും കയ്യിലുള്ള പണം വാങ്ങി മാറ്റാതിരിക്കുന്നതിന് വേണ്ടി അല്ലേ?
അതും തെരഞ്ഞെടുക്കപ്പെട്ട റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഓഫീസുകളിൽ മാത്രമേ സൗകര്യം ലഭ്യമുള്ളൂ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മുംബൈ, ഡൽഹി, ചെന്നൈ, കൊൽക്കത്ത, നാഗ്പൂർ എന്നീ കാര്യാലയങ്ങളിൽ മാത്രമേ ഇത്തരത്തിൽ പണം കൈമാറ്റം ചെയ്യാനുള്ള ഒരു സംവിധാനം ഇപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഏർപ്പെടുത്തിയിട്ടുള്ളൂ.
ഓക്കെ, അപ്പോൾ മലയാളികളൊക്കെ മാറണമെങ്കിൽ കുറഞ്ഞ പക്ഷം ചെന്നൈയിലേക്ക് പോകേണ്ടി വരും, കേരളത്തിലൊന്നും നടക്കില്ല. ഓക്കെ, അപ്പൊ ഈ സ്റ്റുഡന്റ് വിസയിലൊക്കെ പുറത്തുള്ള ആൾക്കാർക്കും ഈ ഒരു March 31 വരെ മാത്രമേ ലഭിക്കുള്ളൂ? മാർച്ച് 31 വരെ അത്ര ലഭിക്കുള്ളൂ. ഓക്കെ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഉള്ളത്, ഒരു ഇപ്പോൾ ഇന്ത്യയിൽ ഒരു ക്യാഷ്ലെസ് എക്കോണമി ആക്കുന്നതിന് വേണ്ടി, ഡിജിറ്റൽ ട്രാൻസാക്ഷൻ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി സർക്കാർ തന്നെ പലവിധത്തിലുള്ള ആപ്പുകൾ, മൊബൈൽ ഫോൺ ആപ്പുകളും മറ്റും പുറത്തിറക്കുന്നുണ്ട്. ഇപ്പൊ ഭീം എന്നൊരു ആപ്പ് പ്രധാനമന്ത്രി പുറത്തിറക്കുകയുണ്ടായി. ഇത്തരം ആപ്പുകൾ NRI ആൾക്കാർക്ക് ഉപയോഗിക്കാൻ കഴിയുമോ?
അല്ല, ഇപ്പോഴും നിലയിൽ വന്നിരിക്കുന്ന, ഇപ്പം താങ്കൾ പറഞ്ഞതുപോലെ ഭീം ആപ്പ് എന്ന് പറയുന്നത് യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ വന്നിരിക്കുന്ന യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസിന്റെ NPCI ഇറക്കിയിരിക്കുന്ന ബാങ്കുകൾക്ക് അതീതമായിട്ടുള്ള ഒരു കോമൺ ആപ്പാണ്. അപ്പൊ ഈ UPI ആണെങ്കിലും അതുപോലെ മൊബൈൽ ബാങ്കിംഗ് പോലുള്ള ഡിജിറ്റൽ ആപ്പുകൾ ആണെങ്കിലും ശരി, ഇപ്പോൾ ഈ ഫെസിലിറ്റികൾ ഇന്ത്യക്കകത്തുള്ള ബാങ്കിംഗ് കസ്റ്റമേഴ്സിന് മാത്രമേ ലഭ്യമുള്ളൂ. ജിയോഗ്രഫിക്കലി ഇന്ത്യക്ക് പുറത്തുള്ളവർക്ക് ഈ ആപ്പുകൾ ഉപയോഗിക്കാനുള്ള സംവിധാനം ഇപ്പൊ വന്നിട്ടില്ല. അതൊരു പക്ഷേ പല നിയമങ്ങളുടെയും റെസ്ട്രിക്ഷൻസ് കാരണം, അതുപോലെ തന്നെ ഇല്ലീഗൽ ആയിട്ടുള്ള കറൻസി അഫയേഴ്സ് ഒഴിവാക്കുന്നതിനും വേണ്ടി ആയിരിക്കാം ഇത്തരത്തിലുള്ള റെസ്ട്രിക്ഷൻ വെച്ചിരിക്കുന്നത്. ഇപ്പൊ വന്നിരിക്കുന്ന യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസിന്റെ ഭീം ആപ്പും ഇന്ത്യക്കകത്തുള്ള ഇന്ത്യൻ ബാങ്കിംഗ് കസ്റ്റമേഴ്സിന് മാത്രമേ ഉപയോഗിക്കാനായിട്ട് കഴിയുകയുള്ളൂ.
ഓക്കെ, അപ്പോൾ അതായത് നമുക്കിപ്പോൾ NRI ബാങ്കിംഗ് സംവിധാനം, ഇപ്പോൾ എനിക്ക് NRI അക്കൗണ്ട് ഉണ്ടെങ്കിൽ പോലും അതുമായി ഒരു തരത്തിലും ഈ ഒരു പുതിയ ആപ്പ്
ഇല്ല. ഇല്ല, ഭാരതത്തിന് പുറത്താണ് താമസിക്കുന്നതെങ്കിൽ ആ മറ്റു രാജ്യത്ത് ഈ ഭീം ആപ്പ് അല്ലെങ്കിൽ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് ആപ്പ് ഉപയോഗിക്കാനായിട്ട് കഴിയില്ല.
ഓക്കെ, ഒരുപക്ഷെ ഞാൻ നാട്ടിലേക്ക് സന്ദർശിക്കാൻ വരുന്ന സമയത്ത് എനിക്ക് എന്റെ NRI അക്കൗണ്ടിലുള്ള പൈസ ഈ ഭീം ആപ്പ് വഴി ട്രാൻസാക്ഷൻ നടത്താൻ കഴിയുമോ നാട്ടിൽ വെച്ച്?
ഇല്ല, NRI അക്കൗണ്ടുകൾക്ക് റെസ്ട്രിക്ഷൻ വെച്ചിട്ടുണ്ട്. NRI അക്കൗണ്ടുകൾക്ക് ഈ രീതിയിൽ ഭീം ആപ്പ് വഴി ട്രാൻസാക്ഷൻസ് നടത്താനായിട്ട് കഴിയില്ല.
ഓക്കെ, തീർച്ചയായും അതും NRIsന് വിദേശത്ത് താമസിക്കുന്നവർക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു വിവരമാണെന്ന് തോന്നുന്നു. എന്തായാലും ഒരു വിദേശത്ത് താമസിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു. അവസാനമായി ഒരു കാര്യം കൂടി ഉള്ളത്, ഈ ഒരു സാഹചര്യം പുറത്തുനിന്ന് കാണുമ്പോൾ എല്ലാവർക്കും ആശങ്ക ഉണ്ടാകുന്നുണ്ട്. താങ്കൾ ബാങ്കിംഗ് മേഖലയിലായതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു നോട്ട് പ്രതിസന്ധി നമ്മൾ ഇത്രയും കാലം കേട്ടതിൽ എത്രത്തോളം പരിഹാരമായിട്ടുണ്ട്? ഒരു ബാങ്കിംഗ് മേഖലയ്ക്ക് അകത്തു നിന്നുകൊണ്ട് എന്താണ് പറയാൻ കഴിയുക?
ഇല്ല, നവംബർ ഡിസംബർ മാസങ്ങളിൽ കറൻസിയുടെ ലഭ്യത കുറവ് കാരണം പ്രതിസന്ധി ഉണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ ഇപ്പം ബാങ്കുകളിലെ തിരക്കുകളൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഏകദേശം 15 ലക്ഷം കോടി കറൻസി പിൻവലിക്കപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പൊ ലഭ്യമായ കണക്കിലനുസരിച്ച് ഏകദേശം 8.5 ലക്ഷം കോടി പുതിയ കറൻസികൾ തിരിച്ച് മാർക്കറ്റിലോട്ട് ലഭ്യമായിട്ടുണ്ട്. ഇപ്പം ബാങ്കുകൾക്ക് മുന്നിലും ATMകൾക്കും മുമ്പിലും വലിയ തിരക്കൊന്നുമില്ല. എന്ന് മാത്രമല്ല, ATMകൾ ബഹുഭൂരിഭാഗം ATMകളും പ്രവർത്തന സജ്ജമായിട്ടുണ്ട്, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനേക്കാളൊക്കെ ആശാവഹമായിട്ടുള്ള ഒരു കാര്യം, കഴിഞ്ഞ 2 മാസത്തിനിടയ്ക്കായിട്ട് നമ്മുടെ രാജ്യത്തുള്ള ഡിജിറ്റൽ ബാങ്കിംഗ് ചാനലുകളുടെ ഉപയോഗം വൻതോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. കണക്കുകൾ അനുസരിച്ച് ഏകദേശം 600 മുതൽ 1000% വരെ ഇത്തരത്തിലുള്ള ഡിജിറ്റൽ ബാങ്കിംഗ് ചാനലുകളുടെ ഉപയോഗം വർദ്ധിച്ചിട്ടുണ്ട്. ഈ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് ഭീം ആപ്പ് മുതലായവയൊക്കെ ഇതിന് കൂടുതൽ ഉത്തേജനം നൽകുന്നു. ഇത് കൂടാതെ ഗവൺമെന്റിന്റെ നിർദ്ദേശം അനുസരിച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ നമ്മുടെ പോയിന്റ് ഓഫ് സെയിൽ ടെർമിനലുകൾ, ഷോപ്പുകളിലും മറ്റും ഉപയോഗിക്കുന്ന പോയിന്റ് ഓഫ് സെയിൽ ടെർമിനലുകളിൽ വൻ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മെർച്ചന്റ് ഡിസ്കൗണ്ട് റേറ്റ് ഒക്കെ 0.751% റേഞ്ച് ഉണ്ടായിരുന്നു, ഇപ്പോൾ 0.25% അതായത് 50% മുതൽ 66% വരെ കുറച്ചിരിക്കുന്നു. അത് വ്യാപാരികൾക്കൊക്കെ വളരെയധികം ഉത്തേജനം നൽകുന്ന ഒന്നാണ്. വ്യാപകമായി വ്യാപാരികളും മറ്റും പോയിന്റ് ഓഫ് സെയിൽ ടെർമിനലുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. അതുപോലെ സാധാരണക്കാരുൾപ്പെടെയുള്ള ജനങ്ങളും ഡിജിറ്റൽ ബാങ്കിംഗ് ചാനലുകളിലോട്ട്, അതായത് പോയിന്റ് ഓഫ് സെയിൽ ടെർമിനലുകളിൽ ATM കാർഡുകൾ ഉപയോഗിക്കുക, മൊബൈൽ ബാങ്കിംഗ് ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കുക, ഓൺലൈൻ വാലറ്റുകൾ, UPI മുതലായ ഡിജിറ്റൽ ബാങ്കിംഗ് ചാനലുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു കാരണവശാലും നമുക്ക് 100% ക്യാഷ്ലെസ് സംവിധാനം ഒരു രാജ്യത്ത്, ലോകത്തുള്ള ഒരു രാജ്യത്തും സാധ്യമല്ലെങ്കിലും ഇപ്പൊ നിലവിലുള്ളിൽ നിന്നും വ്യത്യസ്തമായി വൻതോതിൽ കൂടുതലായി ജനങ്ങൾ ഡിജിറ്റൽ ബാങ്കിംഗ് ചാനലുകൾ ഉപയോഗിക്കാനുള്ള ഒരു സാധ്യതയിലേക്കാണ് നമ്മുടെ രാജ്യം വളരെ വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്.
ഒരു സംശയം കൂടി അതുമായി ബന്ധപ്പെട്ടുള്ളത്, ഗ്രാമീണ മേഖലകളിൽ എത്രത്തോളം പ്രായോഗികമാകും എന്നുള്ളൊരു സംശയം എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു. താങ്കൾ ബാങ്കിംഗ് രംഗത്ത് പല മേഖലകളിലും പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്, ഗ്രാമീണ മേഖലകളിൽ എത്രത്തോളം ഇത് വിജയിക്കുന്നുണ്ട് ഈ ഒരു ക്യാഷ്ലെസ് എക്കോണമി?
അല്ല, സ്വാഭാവികമായിട്ടും നമ്മൾ ഗ്രാമീണ മേഖലയും നഗരമേഖലകളും എടുക്കുമ്പോൾ നഗരമേഖലകളിലുള്ള ജനങ്ങൾക്കായിരിക്കും കൂടുതൽ ഇത്തരം സംവിധാനങ്ങളുമായിട്ടുള്ള ആഭിമുഖ്യം. കാരണം അവിടെ ഇൻഫ്രാസ്ട്രക്ചർ, ഇന്റർനെറ്റ് ഉൾപ്പെടെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റികൾ കൂടുതൽ ലഭ്യമാണ് എന്നതുകൊണ്ട് തന്നെ. പക്ഷെ ഗ്രാമീണ മേഖലകളും തുടക്കത്തിൽ ചെറിയ ആശങ്കകൾ ഉണ്ടായിരുന്നു, ഇപ്പോഴും ആശങ്കകൾ പൂർണ്ണമായും വിട്ടുമാറിയിട്ടില്ല. എന്നാലും ഗ്രാമീണ മേഖലകളിലുള്ള ജനങ്ങളും കൂടുതലായിട്ട് ഈ രീതിയിലോട്ട് വരുന്നുണ്ട്. കാര്യം ഇപ്പം ഒട്ടുമിക്ക ഗ്രാമങ്ങളിൽ ഇന്റർനെറ്റ് പോലുള്ള സംവിധാനങ്ങൾ ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്. ജനങ്ങൾ മുഴുവനായും മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പരമാവധി ജനങ്ങൾ ഇപ്പം ബാങ്കിംഗ് മേഖലയിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ അവസാന ഏറ്റവും ഒടുവിൽ ലഭ്യമായ കണക്കുകളനുസരിച്ച് നമ്മുടെ രാജ്യത്ത് ഏകദേശം 90-95% കുടുംബങ്ങളിലും ഒരു ബാങ്ക് അക്കൗണ്ട് എങ്കിലും ഉണ്ട് എന്നുള്ള ഒരു സംവിധാനമുണ്ട്. കേരളമാണെങ്കിൽ കേരളത്തിൽ ഒട്ടുമിക്ക ജനങ്ങൾക്കും ബാങ്ക് അക്കൗണ്ടുകളുണ്ട്. കേരളം 2011 മുതലേ സമ്പൂർണ്ണ ബാങ്കിംഗ് സംസ്ഥാനമാണ്. അപ്പം കേരളം പോലുള്ള സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് ഗ്രാമീണ നഗര മേഖലകൾ വ്യത്യാസമില്ലാതെ ജനങ്ങൾ ഇതിനോട് സഹകരിക്കുന്നുണ്ട്. ജനങ്ങൾ കൂടുതലായിട്ട് ഡിജിറ്റൽ ബാങ്കിംഗ് മേഖലയിലോട്ട് വരുന്നുണ്ട്. ഇത് കൂടാതെ ബാങ്കുകളുടെ ആഭിമുഖ്യത്തിലും മറ്റും വ്യാപകമായി നമ്മൾ ബോധവൽക്കരണ പരിപാടികൾ നടത്തുന്നുണ്ട്, ക്ലാസുകൾ എടുക്കുന്നുണ്ട്. ഈ രീതിയിൽ കൂടുതൽ ജനങ്ങളെ ഡിജിറ്റൽ ബാങ്കിംഗ് അവയർനെസ് ഉള്ളവരാക്കി മാറ്റാനും ഈ മേഖലയിലോട്ട് വരാനും ആയിട്ടുള്ള സൗകര്യങ്ങൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ആശാവഹമായ റെസ്പോൺസ് ലഭിക്കുന്നുണ്ട്.
തീർച്ചയായും വളരെ നന്ദി ശ്രീ അബ്ദുൾ സലാം, ഇത്രയും കാര്യങ്ങൾ പ്രത്യേകിച്ചും പ്രവാസികൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ നമുക്കായി വിശദീകരിച്ചു തന്നതിനെ.
ഓക്കേ, താങ്ക് യു.
SBS മലയാളം പരിപാടികൾ നിങ്ങൾക്കിഷ്ടമായോ എങ്കിൽ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്.